കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയയിലെ ഭൂരിഭാഗം നഗരങ്ങളിലും റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഇടിവുണ്ടായെങ്കിലും ഇപ്പോൾ ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണെന്നാണ് റിപ്പോർട്ട്. പ്രതീക്ഷ നൽകുന്ന പല ഘടകങ്ങളുമുണ്ടെങ്കിലും നിരവധി പ്രതികൂല സാഹചര്യങ്ങളും വെല്ലുവിളിയാകുന്നുവെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇതേക്കുറിച്ചൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി. ഈ വർഷം ജൂണിൽ അവസാനിച്ച 3 മാസങ്ങളിൽ ദേശീയ തലത്തിൽ 1.8% ഇടിവാണ് വീട് വിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. ജൂണിൽ അവസാനിച്ച 3 മാസങ്ങളിൽ സിഡ്നിയിലും മെൽബണിലുമാണ് ഏറ്റവും വില കുറഞ്ഞത്. സിഡ്നിയിൽ 2.2%, മെൽബണിൽ 2.3%. മറ്റു തലസ്ഥാന നഗരങ്ങളിൽ വില ഈ കാലയളവിൽ ഇടിഞ്ഞു എന്ന് തന്നെയാണ് റിപ്പോർട്ട്. കാൻബറയിൽ മാത്രമാണ് വില കൂടിയ ഏക നഗരം. ഇവിടെ കൂടിയത് 0.8%. എന്നാൽ ഇതിനുശേഷം സിഡ്നിയിലും കോവിഡ് വ്യാപനം രൂക്ഷ പ്രതിസന്ധി സൃഷ്ടിച്ച മെൽബണിൽ പോലും ഒരു തിരിച്ചുവരവിന്റെ ലക്ഷണമാണുള്ളതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. വീടുകളുടെ വിലയിൽ ഇടിവ് സംഭവിച്ച മെൽബണിലും കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ കൂടുതൽ ഇടപാടുകൾ നടക്കുന്ന പ്രവണതയാണുള്ളതെന്ന് ലിബർട്ടി ഫൈനാൻസിലെ മോർട്ട്ഗേജ് അഡ്വൈസറായ പീറ്റർ പൈലി പറയുന്നു.
0.9% ആണ് ഈ സെപ്റ്റംബർ മന്തിന്റെ റിഡക്ഷൻ മെൽബണിൽ. പക്ഷേ ഈ ക്വാർട്ടറിൽ മെൽബൺ എടുത്താൽ 3.3% ആണ് ഈ ക്വാർട്ടറിൽ കുറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ ഗ്രോത്ത് റേറ്റ് കമ്പയർ ചെയ്യുമ്പം 5.5% കുറഞ്ഞു എന്നാണ് പറയുന്നത്. സോ ജനറലി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മാർക്കറ്റ് വാല്യൂ ഇപ്പോഴും കുറഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ക്വാർട്ടറിലെയും ഈ മാസത്തെയും ട്രെൻഡ് നോക്കിയാൽ വി ആർ കമ്മിങ് ബാക്ക്. ആ ഗ്രോത്ത് റേറ്റ് കുറവ് നികത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
സിഡ്നിയിലും മുൻ മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഇടപാടുകൾ നടക്കുന്നതായി മൂ റിയൽറ്റിയിലെ ജോഷി ജോൺ ചൂണ്ടിക്കാട്ടുന്നു. ഇടപാടുകൾ കൂടിയതിൽ സർക്കാരിന്റെ സഹായ പാക്കേജുകൾക്ക് പങ്കുള്ളതായി ഇവർ പറയുന്നു.
ഈ ഫസ്റ്റ് ഹോം ബയറിന്റെ പ്രൊമോഷൻ വെച്ചിട്ട് കുറെ ആൾക്കാർ ലാൻഡ് വാങ്ങി കൺസ്ട്രക്ട് ചെയ്യണ ഫസ്റ്റ് ഹോം ലാൻഡ് ആൻഡ് ഹോം പാക്കേജ് ആ ഇൻസെന്റീവ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അത് മോസ്റ്റ്ലി അപ് ടു 700, 750 and 800 ഫോർ ദ ബ്രാൻഡ് ന്യൂ ഹോംസ് ആൾക്കാർ റഷ്യൻ ചെയ്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അറ്റ് ദിസ് മോമെന്റ്. അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കാം. സ്റ്റാമ്പ് ഡ്യൂട്ടി എക്സംഷനും പ്ലസ് ഫസ്റ്റ് ഹോം ബയറിന്റെ ഗ്രാൻഡും പ്രിവിലേജസ് എടുക്കാൻ വേണ്ടിയിട്ട്.
ഫെഡറൽ സർക്കാർ നടപ്പിലാക്കിയ ഫസ്റ്റ് ഹോം ലോൺ ഡെപ്പോസിറ്റ് പദ്ധതിയിൽ 10,000+ ആളുകൾക്ക് കൂടി ആദ്യ ഭവനം സ്വന്തമാക്കാൻ സഹായമുണ്ടാകുമെന്ന് ഫെഡറൽ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു. 5% ഡെപ്പോസിറ്റ് മാത്രം ഉപയോഗിച്ച് വീട് സ്വന്തമാക്കാൻ കഴിയുന്ന പദ്ധതിയാണ് ഇത്. പദ്ധതിയിലൂടെ ലെൻഡേഴ്സ് മോർഗേജ് ഇൻഷുറൻസ് ഒഴിവാക്കാൻ കഴിയുന്നു. ഇതിനർഹതയുള്ള വീടുകളുടെ വിലയിലുള്ള പരിധിയിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ന്യൂ സൗത്ത് വെയിൽസിലെ കാര്യമെടുത്താൽ സിഡ്നിയിൽ 950,000 വീട് വിലയുടെ പരിധി ഉയർത്തിയിരിക്കുകയാണ്. ന്യൂ സൗത്ത് വെയിൽസിന്റെ മറ്റു ഭാഗങ്ങളിൽ 600,000 പരിധി. മെൽബണിന്റെ കാര്യമെടുത്താൽ 850,000 പരിധി ഉയർത്തിയപ്പോൾ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ 550,000 പരിധി. വെസ്റ്റേൺ ഓസ്ട്രേലിയ, സൗത്ത് ഓസ്ട്രേലിയ, നോർത്തേൺ ടെറിട്ടറി, ടാസ്മാനിയ എന്നിവിടങ്ങളിലെ ക്യാപിറ്റൽ സിറ്റികളിൽ 550,000 ഉയർന്ന പരിധി. ഇത്തരം പദ്ധതികൾ ഉൾപ്പെടെ വിപണിയിൽ പ്രതീക്ഷ നൽകുന്ന പല ഘടകങ്ങളും ഉള്ളതായി ഇവർ ചൂണ്ടിക്കാട്ടുന്നു.
അതിന് ഒരു 3-4 കാരണങ്ങളുണ്ട്. ഒന്ന്, വെതറ്, സ്പ്രിംഗ് വെതറിലേക്ക് വന്നല്ലോ, അപ്പൊ അതൊരു ഒരു കാരണം. സാധാരണ സ്പ്രിംഗ് സീസണിലാണ് എപ്പോഴും സെയില് പീക്ക് ചെയ്യുന്നത്. അതൊരു കാരണം. കോവിഡിനെ പറ്റിയുള്ള ഭയത്തിന്റെ ലെവല് കുറച്ച് കുറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അതുപോലെ ഫിക്സ്ഡ് റേറ്റുകൾ വളരെ താഴ്ന്ന ലെവലിലാണുള്ളത്. പിന്നെ ഈ ഫസ്റ്റ് ഹോം ഡെപ്പോസിറ്റ് സ്കീം 10,000 ഫസ്റ്റ് ഹോം ബയേഴ്സിന് ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്നു. അതേപോലെ ഹോം ബിൽഡേഴ്സ് ഗ്രാൻഡ് വന്നു, $25,000 ഗ്രാൻഡ് വന്നു. ഗവൺമെന്റ് ഇൻസെന്റീവ്സ്, അവേഴ്സ്, വർക്കിംഗ് അവേഴ്സ് കുറഞ്ഞവർക്ക് ഗവൺമെന്റിന്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്.
മറ്റൊരു കാര്യം, വീട് വാങ്ങിക്കണമെന്ന ലക്ഷ്യത്തോടെ ഇരുന്നവർ ഒരുമിച്ച് ഇപ്പോൾ വിപണിയിൽ വന്നിരിക്കുന്നത് വീടിന്റെ വില അല്പം കൂടുവാൻ കാരണമായെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഈ പ്രവണത എത്ര കാലം തുടരുമെന്ന് ഉറപ്പു പറയാൻ ഇപ്പോൾ കഴിയുകയില്ലെന്നാണ് പീറ്റർ പൈലി ചൂണ്ടിക്കാട്ടുന്നത്. പല പ്രതികൂലമായ ഘടകങ്ങളും ഉള്ളതാണ് ഇതിനുള്ള കാരണം. ഇതിലൊന്ന്, ഇപ്പോൾ വീട് വായ്പയുള്ളവർ കോവിഡിന്റെ സാഹചര്യത്തിൽ എടുത്തിരിക്കുന്ന വീട് വായ്പയിലെ അവധി അവസാനിക്കുന്നതിനുള്ള സമയമായി എന്നതാണ്.
ചില നെഗറ്റീവ് ആസ്പെക്ട്സ് ഞാൻ മനസ്സിലാക്കുന്നത്, ഗവൺമെന്റിന്റെ ഇൻസെന്റീവ് കുറയുകയാണ്. ഈ സെപ്റ്റംബറിൽ കുറയും, പിന്നെ അടുത്ത മാർച്ച് ആകുമ്പോഴേക്കും പിന്നെയും കുറയും. അതേപോലെ ഇപ്പം പല ആളുകളും റീപേയ്മെന്റ് ഹോളിഡേ എടുത്ത ആളുകളുണ്ട്. ഈ ജോബ് അഫക്റ്റ് ആയിട്ട് റീപേയ്മെന്റ് ബ്രേക്ക് എടുത്തവരുണ്ട്. അങ്ങനെയുള്ളവരെല്ലാവരും ആ ട്രെൻഡ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ചും കൂടി പ്രോപ്പർട്ടികളും മാർക്കറ്റിൽ വരാൻ ചാൻസ് ഉണ്ട്, റീപൊസിഷൻ ചാൻസ് ഉണ്ട്. അതേപോലെ മൂന്നാമത്തെ ആസ്പെക്ട് എംപ്ലോയ്മെന്റ്. ഈ ഇൻസെന്റീവ് കുറയുന്നതനുസരിച്ച് ചിലപ്പോൾ എംപ്ലോയേഴ്സിന് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ ജോബ് ലോസ് വരാൻ ചാൻസ് ചെയ്യാൻ കാണുന്നു.
കോവിഡിന്റെ സാഹചര്യത്തിൽ ബാങ്കുകൾ വായ്പ നൽകുന്നതിൽ പരിശോധനകൾ കൂടുതൽ കർശനമാക്കിയ കാര്യവും ജോഷി ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ വായ്പ ലഭിക്കുന്നതിൽ കൂടുതൽ സമയമെടുക്കുന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്.
ഇപ്പൊ ഞങ്ങൾ രണ്ടു മൂന്ന് കുറച്ച് മോർഗേജ് ബ്രോക്കേഴ്സിനോടും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന മോർഗേജ് ബ്രോക്കേഴ്സിനോടും സംസാരിക്കുമ്പോൾ അറിയുന്നത് മോർഗേജ് ലോൺ മോർഗേജ് പ്രോസസ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. പണ്ടൊക്കെ 5 ദിവസത്തിനുള്ളിൽ പ്രോസസ് ചെയ്യാവുന്ന ലോൺ ഇപ്പോൾ അതിലും കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. 10 ദിവസം വേണ്ടി, ചിലപ്പോൾ 12 ദിവസം വേണ്ടി വരുന്നു. അപ്പോൾ കൂളിംഗ് ഓഫ് ഡേയ്സ് എക്സ്റ്റൻഷൻ ആവശ്യം വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഒരു ചെറിയൊരു ഡിഫറൻസ് നമ്മൾ കാണുന്നുണ്ട്, ഡിലെ. അതേപോലെ അസസ്മെന്റിലും ബാങ്ക് അല്പം ടൈറ്റ് ആണെന്ന് അറിയാൻ കഴിഞ്ഞത്, അതുകൊണ്ട് പർച്ചേസിംഗ് കപ്പാസിറ്റി അല്പം അതിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്.
കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അപേക്ഷകരുടെ സാഹചര്യങ്ങളെപ്പറ്റി വ്യക്തമായ വിവരങ്ങൾ ബാങ്കുകൾക്ക് കൈമാറേണ്ടതുണ്ടെന്ന് പീറ്റർ പൈലി പറയുന്നു.
COVID-19 കാരണം അവരുടെ ജോബ് അഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഏത് വിധത്തിൽ അഫക്റ്റ് ആയി, അതെങ്ങനെ അവർ തരണം ചെയ്യും, അത് എന്നത്തേക്ക് ആ ബുദ്ധിമുട്ട് എന്ന് മാറും, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു വ്യക്തത കസ്റ്റമറുടെ അടുത്തുനിന്ന് ചോദിച്ച് മനസ്സിലാക്കി ബാങ്കിന് എഴുതി കൊടുക്കണം.
അതേസമയം ചില ബാങ്കുകൾ വരുമാനം കണക്കാക്കുന്നതിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ സഹായിക്കുന്നതായി പീറ്റർ പൈലി ചൂണ്ടിക്കാട്ടുന്നു.
പിന്നെ ഒരു ഇംപ്രൂവ്മെന്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജനറലി ഓവർ ടൈം ഇൻകം, ബോണസ് ഇൻകം, അതേപോലെ നോൺ ബേസ് ഇൻകം പല ബാങ്കുകളും അതിന്റെ എത്ര പെർസെന്റേജ് യൂസ് ചെയ്യുന്നു. നേരത്തെ പ്രീ കോവിഡ് 80% യൂസ് ചെയ്തിരുന്നത് അവര് ചില ബാങ്കുകൾ അത് 60% ആക്കി കുറച്ചായിരുന്നു. ഇപ്പം അവര് തിരിച്ച് പഴയ 80% തിരിച്ചു വന്നിട്ടുണ്ട്. സോ പല ആളുകൾക്കും ബോറോയിങ് കപ്പാസിറ്റിക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
കോവിഡ് സാഹചര്യം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു മേഖല വാടക വീടുകളുടെ കാര്യത്തിലാണെന്ന് ജോഷി ജോൺ ചൂണ്ടിക്കാട്ടുന്നു.
റെന്റൽ മാർക്കറ്റ് കുറച്ച് നാളായിട്ട് ബിക്കോസ് അവിടുത്തെ സ്റ്റുഡൻസ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ആബ്സെൻസും അധികം മൈഗ്രേഷൻ ഇല്ലാത്തതുകൊണ്ട് റെന്റൽ മാർക്കറ്റ് അല്പം സ്ലോ ആണ് എന്ന് പറഞ്ഞാൽ ഒരുവിധം റെന്റൽ മാർക്കറ്റിന്റെ കുറഞ്ഞിരിക്കുന്നത് എസ്പെഷ്യലി അപ്പാർട്ട്മെന്റ് സൈഡിലാണ്. കാരണം ഒരുവിധം ആൾക്കാർക്കൊക്കെ ഈ ലോക്ക്ഡൌണും മറ്റും കാരണം വീടുകളിലേക്ക് മാറാനാണ് താല്പര്യം. അത് കാരണം പലയിടങ്ങളിലും വീടുകൾ നല്ലൊരു ഡിമാൻഡിൽ വന്നിട്ടുണ്ട്. സോ ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ക്യാമ്പൽ ടൗണിൽ വീടിട്ടപ്പോൾ അത് പെട്ടെന്ന് പോയി. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇപ്പൊ വീടിന്റെ റെന്റ് അല്പം ഹൈ റെന്റിലാണെങ്കിലും അത് പെട്ടെന്ന് പോകുന്നുണ്ട്. കാരണം ആൾക്കാർക്ക് ഇപ്പോൾ അതൊരു ഡിമാൻഡ് ആയിട്ടിരിക്കുകയാണ് വീടുകൾ. അതേസമയം അപ്പാർട്ട്മെന്റ്സ് ആൾക്കാർ ഭയങ്കര ചൂസിയാണ്. കാരണം ഒരുപാട് പുതിയ അപ്പാർട്ട്മെന്റ്സ് ഉണ്ട് വേക്കന്റ് ആയിട്ട് കിടക്കുന്നത്, അവിടെ ഡിമാൻഡ് കുറവാണ്. അത് കാരണം റെന്റൽ റിട്ടേൺസ് അത് കുറഞ്ഞിട്ടുണ്ട്. സോ ഫോർ എക്സാമ്പിൾ 450 ഉണ്ടായിരുന്നിടത്ത് റെന്റ് കൊടുത്തിരുന്ന സ്ഥലത്ത് ഇപ്പൊ 400 ആയിരിക്കും, അല്ലെങ്കിൽ 380 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്.
റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഇടപാടുകൾ കൂടുന്ന പ്രവണതയാണ് മെൽബണിലും സിഡ്നിയിലും ഉള്ളതെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഇതേ പ്രവണതയാണ് ഓസ്ട്രേലിയയുടെ മറ്റു നഗരങ്ങളിലും ഉള്ളതെന്ന് ഇവർ വ്യക്തമാക്കുന്നു.
മറ്റു നഗരങ്ങൾ ഇപ്പൊ മെൽബണും സിഡ്നിയും ഞാൻ ഈ പറയുന്ന എല്ലാ ആസ്പെക്ടും അപ്ലിക്കബിൾ ആയിരിക്കും. മറ്റുള്ള ക്യാപിറ്റൽ സിറ്റികൾ നോക്കിയാൽ എല്ലായിടത്തും കോർലോജിക്കിന്റെ റിപ്പോർട്ട് നോക്കിയാൽ എല്ലാ സിറ്റികളും എക്സെപ്റ്റ് മെൽബൺ ആൻഡ് സിഡ്നി ബാക്കിയെല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോത്ത് കാണിക്കുന്നു എന്നാണ് കോർലോജിക്കിന്റെ റിപ്പോർട്ട് പറയുന്നത്.
എന്തായാലും കോവിഡിന്റെ ഈ സാഹചര്യവും ഓസ്ട്രേലിയയുടെ സാമ്പത്തിക രംഗത്ത് വരും ദിവസങ്ങളിൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന ഒട്ടേറെ നയങ്ങളും റിയൽ എസ്റ്റേറ്റ് രംഗത്തെ ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്.